പ്രവാസി റിസാല, ഓഗസ്റ്റ് 2020. പഞ്ഞകാലത്തെ പെരും നാളുകൾ. മുസ്തഫ മുക്കൂട്. നമ്മുടെ നാടിന്റെ സംസ്കാരം പടുത്തുയർത്തിയത് ഊഷ്മളമായ പാരസ്പര്യത്തിലാണ്. പെരുന്നാളും ഓണവും വിഷുവും ക്രിസ്മസും നേർച്ചകളും പൂരങ്ങളുമൊക്കെ ആകെ നാടിൻ്റെതായി മാറുന്നതിലെ ചാലകശക്തി പരസ്പരം അറിഞ്ഞുള്ള കൊള്ളകൊടുക്കലുകളാണ്. മനുഷ്യർക്കിടയിൽ സൗഹൃദത്തിന്റെ ഫലമുള്ള കണ്ണികളായി വർത്തിക്കുന്നതിൽ ആഘോഷങ്ങൾക്ക് പ്രമുഖ സ്ഥാനമാണുള്ളത്. പ്രാരാബ്ധങ്ങളെ അല്പനേരത്തേക്കെങ്കിലും ഇറക്കി വെക്കാനാവുന്നത് കൊണ്ടാവാം ആഘോഷങ്ങൾ ഇത്രമേൽ ആഘോഷങ്ങളാവുന്നത്, ഓർമ്മകളിൽ പൂത്തുലയുന്നത്. പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇമാമിനെ ഒരു നാടൊന്നിച്ച് ആനയിച്ചു കൊണ്ടുപോയി പെരുന്നാൾ ആഘോഷിച്ചിരുന്ന പൂർവികരുടെ ദീപ്ത സ്മരണകളുടേതുകൂടിയാണ് കുണ്ടുകൂളിൽ സ്രാമ്പിക്കും പരിസരത്തിനും ഓരോ പെരുന്നാളും. കൊണ്ടോട്ടി കാലിക്കറ്റ് എയർപോർട്ടിന് തെക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന മുക്കൂടിനടുത്ത ഊര് എന്ന ഞങ്ങളുടെ ചെറുഗ്രാമത്തിലായിരുന്നു വ്യത്യസ്തമായ ഈ പെരുന്നാൾ ആഘോഷം നിലനിന്നിരുന്നത്. ഓലയും പുല്ലും മേഞ്ഞ ചെറിയ മൺകൂരകളും പേരിന് മാത്രം ഓടുമേഞ്ഞവയും മാളിക വീടുകളും ഉണ്ടായിരുന്ന തോടുകളും വയലുകളും മലയും അതിലിടുന്ന ചെറിയൊരു ഗ്രാമം. എല്ലാവരും കർഷക വൃത്തിയിൽ ഏർപ്പെട്ട് ജീവിച്ചിരുന്നവർ. മനുഷ്യരും മറ്റു ജന്തുജാലങ്ങളും ഇടകലർന്നു കൊണ്ടും കൊടുത്തും പുലർന്ന സാധാരണക്കാരുടെ ഒരു ജനപദം. മിക്ക വീടുകളിലും കോഴികളോ ആടുകളോ പശുക്കളോ കന്നുകൂട്ടുന്ന ഒരുക്കളോ ഉണ്ടായിരുന്നു. കലർപ്പില്ലാതെ പാലും നാടൻ പാലുൽപ്പന്നങ്ങളും മുട്ടയും എല്ലാ വീടുകളിലും സുലഭമായിരുന്നു. ആഘോഷങ്ങൾക്കോ വിരുന്നുകൾക്കോ ആവശ്യമായ ഇറച്ചിയും പുറത്തുനിന്നും വാങ്ങേണ്ടിയിരുന്നില്ല. ഉണങ്ങല്ലരി പൊടിച്ചു വറുത്തതും ജീരാത്തരിയും, അതായത് ജീരകശാല അരി, മിക്ക വീടുകളിലും തങ്കാരമുണ്ടാവും. ഒന്നുമില്ലെങ്കിലും ആരും പട്ടിണി കിടക്കേണ്ടി വരുമായിരുന്നില്ല. തീ പോലും വായ്പ വാങ്ങിയിരുന്ന കാലമായിരുന്നല്ലോ അത്. കുന്നുമ്മൽ കളത്തിങ്കൽ മോദികാക്കയുടെ വയലുകൾക്കടുത്തായി അദ്ദേഹത്തിന്റെ തന്നെ കൈവശത്തിൽ ഉള്ളതായിരുന്നു കുണ്ടോതിപ്പറ്റുമ്മൽ നിസ്കാരപ്പള്ളി എന്ന കുണ്ടുകൂളിൽ സ്രാമ്പ്യ. പണ്ടിവിടെ സ്ഥിരമായി ഇമാമോ ജമാഅത്തോ ഉണ്ടായിരുന്നില്ല. പൂർവികരുടെ മനഃശുദ്ധി കൊണ്ടാവാം ഇന്നത് പരിസര പ്രദേശങ്ങളിലെ ദർസുകളേക്കാൾ വിപുലമായ ദർസുള്ള പള്ളിയായി ശോഭിച്ചു നിൽക്കുന്നത്. പെരുന്നാൾ സുദിനത്തിലെ പ്രഭാത നിസ്കാരം കഴിഞ്ഞ് പെരുന്നാളിനൊരുങ്ങി ഇമാം അവർകൾ കുണ്ടുകൂൾ തറവാട്ട് പൂമുഖത്ത് ചെന്നിരിക്കും. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞു പള്ളിയിലെത്തിയ ആബാലവൃന്ദം ജനങ്ങൾ തെക്കുവീറും ചൊല്ലി ഇമാമിനെ എതിരേൽക്കാൻ അവിടെ എത്തും. അവിടുന്ന് അറബനയുടെയും കദീനയുടെയും അകമ്പടിയോടെ ബൈത്തുകളും മർഹബയും പാടി ഇമാമിനെ പള്ളിയിലേക്ക് ആനയിച്ചു കൊണ്ടുപോകും. പരിസര വീടുകളിൽ ചെറിയ കുട്ടികളും സ്ത്രീകളും ഈ വരവ് കാണാൻ തിങ്ങിക്കൂടിയിട്ടുണ്ടാവും. വിവരസാങ്കേതിക വിദ്യ ഇത്രയൊന്നും വികസിച്ചിട്ടില്ലാത്ത അന്ന് പലപ്പോഴും നോമ്പും പെരുന്നാളുമൊക്കെ വളരെ വൈകിയായിരുന്നു അറിഞ്ഞിരുന്നത്. പുലർച്ചക്കോ അല്പം മുമ്പ് മാത്രം മാസപ്പിറവി അറിയുകയും അത്താഴം കഴിക്കാനോ മറ്റോ സാധിക്കാതെ നോമ്പെടുത്തതും കൊയ്ത്തിലും എരിയിലും മറ്റു പണികളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പെരുന്നാൾ ഉറപ്പിച്ചത് അറിയുകയും അതിനുശേഷം പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്തത് ഇന്നും ഓർത്തെടുക്കുന്നു ഈ ഗ്രാമം. ഓണത്തിനോ പെരുന്നാളുകൾക്കോ മറ്റു ആഘോഷ ദിനങ്ങളിലോ മാത്രം നിറച്ചുകൊണ്ടിരുന്ന അക്കാലത്ത് ആഘോഷങ്ങൾ മതപരമായ ഒരു ചടങ്ങ് എന്നതിനപ്പുറം വ്യത്യസ്ത മാനങ്ങൾ ഉള്ളവയായിരുന്നു. കുട്ടിക്കാലത്തെ ആഘോഷങ്ങളോളം നിറപ്പകിട്ടുള്ള ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ വേറെ ഉണ്ടാവാനിടയില്ല. കാണുന്നതും കേൾക്കുന്നതും പരിചയിക്കുന്നതുമായ എല്ലാറ്റിനെയും അതേപടി കൂടെ കൂട്ടുന്ന കാലമാണല്ലോ അത്. കൂട്ടുകാരോട് പോലോത്ത പുത്തനുടുപ്പുകളും കളിപ്പാട്ടങ്ങളും തങ്ങൾക്കും വേണമെന്ന് രക്ഷിതാക്കളുടെ ശേഷി അറിയാതെ വാശി പിടിച്ചു കരയാൻ മാത്രം നിഷ്കളങ്കമായിരുന്ന കാലം. നാട്ടിന് പുറത്തെ നിർധന രക്ഷിതാക്കൾക്ക് മക്കളുടെ ആവശ്യങ്ങൾ വലിയ ഒച്ചയെടുത്തു ശകാരിച്ചോ അടികൊടുത്തോ ഒതുക്കി ഉള്ളിൽ തേങ്ങാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. ആണ്ടിലൊരിക്കലും മാത്രം പുതുവസ്ത്രങ്ങൾ കിട്ടിയിരുന്ന കുട്ടിക്കാലത്ത് പെരുന്നാളും ഓണവുമെല്ലാം അടുത്തൊരു വർഷത്തേക്കുള്ള ഉടയാടകൾ കിട്ടുന്ന പെരും നാളുകൂടിയായിരുന്നു. ആഘോഷ ദിനങ്ങളിൽ പുത്തനുടുപ്പുകൾ അണിഞ്ഞ കുട്ടികൾ പൂത്തുമ്പികളെപ്പോലെ പകലന്തിയോളം ഗ്രാമങ്ങളിലാകെ പാറി നടക്കുമായിരുന്നു. ഓണത്തിനോ പെരുന്നാളിനോ പോലും പുതിയ വസ്ത്രങ്ങളില്ലാത്തതിനാൽ പുറത്തൊന്നും പോവാതിരിക്കുകയും ഏറിപ്പറിഞ്ഞ പഴയ വസ്ത്രങ്ങൾ ഉടുത്തു പള്ളിക്കൂടത്തിൽ പോവാൻ നാണമായതിനാൽ പഠനം തന്നെ നിർത്തുകയും ചെയ്ത കൂട്ടുകാരെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സെന്നും പൊള്ളുന്നു. അന്നൊക്കെ മാസങ്ങൾക്ക് മുമ്പേ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടത്തി തുടങ്ങും. പെരുന്നാൾ അറിഞ്ഞാൽ പിന്നെ അന്നു രാത്രി ഉറക്കമില്ല. വിളഞ്ഞൂൽ പുള്ളികുത്തി മൈലാഞ്ചി അരച്ചിടലാണ് പെൺകുട്ടികൾക്ക് പ്രധാനം. മൈലാഞ്ചി ഊരി, അതായത് പറിച്ച് ഉണക്കിപ്പൊടിച്ചു നേരത്തെ തയ്യാറാക്കി വെക്കുന്നവരും ധാരാളം. ആൺകുട്ടികൾ പടക്കം പൊട്ടിക്കലും കൂത്തി കത്തിക്കലിലും മറ്റും മുഴുകും. മുതിർന്നവർ ഫിത്ർ സക്കാത്തിലും പെരുന്നാൾ വിഭവങ്ങൾ ഒരുക്കുന്നതിലും വ്യാപൃതരായി പെരുന്നാൾ രാത്രിയെ ആഘോഷമാക്കും. പരിസര പ്രദേശങ്ങളിൽ നിന്നുപോലും ഫിത്ര് അരി വാങ്ങാൻ ആളുകൾ ചൂട്ടും കത്തിച്ച് വരികയും ഇവിടത്തുകാർ മറ്റിവിടങ്ങളിലേക്ക് പോവുകയും പതിവായിരുന്നു. പുലർച്ചെ ശരീരമാസകലം വെളിച്ചെണ്ണ തേച്ചു വലിയവരുടെ കൂടെ ചെറളത്തോട്ടിൽ പോയി വാസനത്തോപ്പും തേച്ചുള്ളൊരു കുളിയുണ്ട്. ആണ്ടിൽ രണ്ടു തവണ മാത്രം കൈവരുന്ന ഈ സൗഭാഗ്യം അന്നത്തെ ചെറിയ കുട്ടികളുടെ മനസ്സിൽ ഇന്നും പെരുന്നാൾ ഓർമ്മകളോടൊപ്പം നീന്തി തുടിക്കുന്നു. കുത്തരി കൊണ്ടുള്ള തേങ്ങാച്ചോറും പരിപ്പുകറിയും ഇറച്ചി വരട്ടിയതും പപ്പടവുമായിരുന്നു പ്രധാന വിഭവങ്ങൾ. ചില വീടുകളിൽ ഗോതമ്പക്കാവയും ഉണ്ടാക്കുമായിരുന്നു. പെരുന്നാളസ്കാരം കഴിഞ്ഞു ഭക്ഷണം കഴിച്ച് അയൽപ്പക്കങ്ങളും കുടുംബങ്ങളും സന്ദർശിക്കലായിരുന്നു പ്രധാന പെരുന്നാൾ ആഘോഷം. അയൽപ്പക്ക സന്ദർശനങ്ങളിൽ മതപരമായ യാതൊരു വേർതിരിവും ഉണ്ടായിരുന്നില്ല. ആണ്ടറുതികൾക്കുണ്ടാക്കുന്ന പലഹാരങ്ങളിൽ പോലും എല്ലാവർക്കും വീതമുണ്ടായിരുന്നു, അവകാശമുണ്ടായിരുന്നു. പരസ്പരം കൊണ്ടും കൊടുത്തും ജീവിച്ചിരുന്ന വറുതിയുടെ, അതായത് നന്മയുടെ ആ കാലത്തെ സൗഹൃദങ്ങളുടെ നൂലിൽ തൊടാൻ എന്നും പെരുന്നാളും ഓണവും ഉണ്ണുന്ന സമൃദ്ധിയുടെ ഇക്കാലത്ത് നമുക്ക് സാധിക്കാറുണ്ടോ? ശുഭം.